ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സായുധ സേനകൾ നിർണായക പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ ബഹിരാകാശ മേഖല ആഗോള നിക്ഷേപകരുടെ ആകർഷക കേന്ദ്രമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമായി. രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നത് 33,000-ത്തിലധികം പോളിംഗ് സ്റ്റേഷനുകൾ. ആധാർ ഡേറ്റാബേസിന്റെ കൃത്യത നിലനിർത്തുന്നതിനായി മരണപ്പെട്ട 2 കോടിയിലധികം വ്യക്തികളുടെ ആധാർ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ അന്താരാഷ്ട്ര ട്രേഡ് ഫെയറിന് ഇന്ന് സമാപനമാകും. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരശീല വീഴും. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി മലയാള ചിത്രങ്ങൾ. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സായുധ സേനകൾ നിർണായക പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. രാജ്യാതിർത്തികൾ ശക്തിപ്പെടുത്തുന്നതിനു പുറമെ അടിസ്ഥാന സൌകര്യങ്ങൾ, കണക്ടിവിറ്റി, വിനോദസഞ്ചാരം, വിദ്യാഭ്യാസം എന്നിവയിലൂടെ അതിർത്തി മേഖലകളിലെ വികസനത്തിന് സൈന്യം ഗണ്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ കരസേനയുടെ ചാണക്യ പ്രതിരോധ സെമിനാറിന്റെ 3-ാം പതിപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ശ്രീമതി മുർമു.
Professionalism and patriotism in guiding the sovereignty of the India. I am happy to know that beyond its operational role, the Indian Defence Forces remain a pillar of national development. Apart from strengthening our frontiers, they have also helped in border area development through infrastructure, connectivity, tourism and education.
Operation Sindoorinte vijayam സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള ഇന്ത്യയുടെ ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെയും ഉറച്ച നിലപാടിന്റെയും തെളിവാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യയുടെ ബഹിരാകാശ മേഖല ആഗോള നിക്ഷേപകർക്ക് ആകർഷകമായ ഒരു കേന്ദ്രമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്കൈറൂട്ട് ഇൻഫിനിറ്റി ക്യാമ്പസ് ഉദ്ഘാടന വേളയിൽ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരും വർഷങ്ങളിൽ ആഗോള ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ പലമടങ്ങ് വളരുമെന്നും രാജ്യത്തെ യുവാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറക്കുമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഇന്ത്യ തങ്ങളുടെ ബഹിരാകാശ മേഖലയെ സഹകരണപരവും നൂതനാശയത്താൽ നയിക്കപ്പെടുന്നതുമായ ഒരു ആവാസ വ്യവസ്ഥയാക്കി മാറ്റിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
യുവാശക്തിക്ക് ഇന്നോവേഷൻ, റിസ്ക് ടേക്കിംഗ് എബിലിറ്റി ഓർ എന്റർപ്രണർഷിപ്പ് ആഴ് നൈ ബുലന്ദി ഛൂ റഹി ഹൈ. ആനെ വാലേ സമയ മേ ഭാരത് ഗ്ലോബൽ സാറ്റലൈറ്റ് ലോഞ്ച് ഇക്കോസിസ്റ്റം മേ ഏക് ലീഡർ ബൻകർ ഉഭരേഗാ.
രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഒഡീഷ നിയമസഭയെ അഭിസംബോധന ചെയ്യും. ഒഡീഷ നിയമസഭയുടെ ശൈത്യകാല സമ്മേളനത്തിന്റെ ഭാഗമായാണ് അഭിസംബോധന. 2000-2004 വർഷങ്ങളിൽ ഒഡീഷയിലെ റായ്രംഗ്പൂരിൽ നിന്നുള്ള നിയമസഭ അംഗമായിരുന്നു ശ്രീമതി മുർമു. നിയമസഭാ അംഗമായും മന്ത്രിയായും ഒഡീഷയിൽ സേവനമനുഷ്ഠിച്ച ശ്രീമതി മുർമു ഝാർഖണ്ഡ് ഗവർണറായും ചുമതല നിർവഹിച്ചിട്ടുണ്ട്. ഭരണഘടനാ ദിനത്തിൽ പാരീസിലെ യുനെസ്കോ ആസ്ഥാനത്ത് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കറുടെ പ്രതിമ അനാച്ഛാദനം ചെയ്തതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിമാനം പ്രകടിപ്പിച്ചു. ഭരണഘടനാ നിർമ്മാണത്തിൽ അംബേദ്കർ വഹിച്ച പങ്കിനുള്ള ഉചിതമായ ശ്രദ്ധാഞ്ജലിയാണിതെന്ന് അദ്ദേഹത്തിന്റെ ആദർശങ്ങൾ ഏവർക്കും ശക്തിയും പ്രതീക്ഷയും നൽകുമെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആധാർ ഡേറ്റാബേസിന്റെ കൃത്യത നിലനിർത്തുന്നതിനായി രാജ്യവ്യാപകമായി നടത്തുന്ന പരിശ്രമത്തിന്റെ ഭാഗമായി മരിച്ച 2 കോടിയിലധികം വ്യക്തികളുടെ ആധാർ നമ്പറുകൾ യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രവർത്തനരഹിതമാക്കി. ഒരു ആധാർ നമ്പറും മറ്റൊരു വ്യക്തിക്ക് ഒരിക്കലും പുനർനിയമിക്കുകയില്ലെന്നും UIDAI അറിയിച്ചു. സാധ്യതയുള്ള തിരിച്ചറിയൽ തട്ടിപ്പും അനധികൃത ഉപയോഗവും തടയുന്നതിനാണ് നടപടി. അതേസമയം മരണ സർട്ടിഫിക്കറ്റ് നേടിയ ശേഷം കുടുംബാംഗങ്ങളുടെ മരണം മൈ ആധാർ പോർട്ടലിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും നിർദ്ദേശമുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമു 3 ഡിസംബർ തിരുവനന്തപുരത്തെത്തും. നാവിക ദിനത്തോടനുബന്ധിച്ച് അന്നേ ദിവസം ശംഖുമുഖം ബീച്ചിൽ നടക്കുന്ന നാവികസേനാ ശക്തി പ്രകടനത്തിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. തുടർന്ന് രാജ്ഭവനിൽ എത്തുന്ന രാഷ്ട്രപതി 4 ഡിസംബർ രാവിലെ ഡൽഹിയിലേക്ക് മടങ്ങും. അതേസമയം നാവികസേനാ ദിന ആഘോഷങ്ങൾക്ക് മുന്നോടിയായി ഈ മാസം 29 ഡിസംബർ 1 ഉച്ചകഴിഞ്ഞ് ശംഖുമുഖം ബീച്ചിൽ ഫുൾ ഡ്രസ് റിഹേഴ്സൽ നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
രണ്ട് ഘട്ടമായി നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനായി കേരളത്തിൽ 33,711 പോളിംഗ് സ്റ്റേഷനുകൾ ഒരുങ്ങുന്നു. ത്രിതല പഞ്ചായത്തുകളിൽ 28,127 മുനിസിപ്പാലിറ്റികളിൽ 3,569 കോർപ്പറേഷനുകളിൽ 2015 പോളിംഗ് സ്റ്റേഷനുകളുമാണുള്ളത്. പോളിംഗ് സ്റ്റേഷനുകളിലും പരിസരങ്ങളിലും പൂർണ്ണമായും ഹരിതചട്ടം പാലിക്കണമെന്നുൾപ്പെടെ മാർഗനിർദ്ദേശങ്ങൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കി. December 9-11 തീയതികളിലാണ് സംസ്ഥാനത്ത് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. 3 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ നേരിൽ കണ്ടുള്ള പ്രചാരണത്തിലാണ്. സ്ഥാനാർത്ഥികൾക്കായി മുതിർന്ന നേതാക്കളും പ്രചാരണ രംഗത്ത് സജീവമാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി കേരളത്തിൽ ഡിജിറ്റലൈസ് ചെയ്ത എന്യൂമറേഷൻ ഫോമുകളുടെ എണ്ണം 1,37,36,737 ആയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. വിതരണം ചെയ്ത ഫോമുകളുടെ 49.32% ഫോമുകളിൽ താഴെ ഡിജിറ്റലൈസ് ചെയ്ത BLOമാരുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. വന്യജീവി സംരക്ഷണ ഭേദഗതി ബില്ലിന് അനുമതി ലഭ്യമാക്കാനുള്ള ഇടപെടൽ നടത്തണമെന്ന് MPമാരുടെ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2025 വന്യജീവി സംരക്ഷണ ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയിട്ടുണ്ട്. ഈ നിയമം പ്രാബല്യത്തിൽ വരുവാൻ രാഷ്ട്രപതിയുടെ അനുമതി ആവശ്യമാണ്. ഇത് എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു. 4 പുതിയ തൊഴിൽ കോഡുകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട കേന്ദ്ര വിജ്ഞാപനത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ തൊഴിലാളി സംഘടനകളുമായി തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടി ചർച്ച നടത്തുന്നു. ഓൺലൈനായാണ് ചർച്ച സംഘടിപ്പിച്ചത്. സംസ്ഥാനം കരട് ചട്ടം രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് സംഘടനകൾ എതിർപ്പറിയിച്ച പശ്ചാത്തലത്തിലാണ് ചർച്ച. അതേസമയം തൊഴിലാളികൾക്ക് അനുകൂലമായ നിലപാടാണ് പുതിയ തൊഴിൽ നിയമങ്ങളിൽ ഉള്ളതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. ഈ വർഷത്തെ ഇന്ത്യ അന്താരാഷ്ട്ര ട്രേഡ് ഫെയറിന് ഇന്ന് സമാപനമാകും. ഈ മാസം 14 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ആരംഭിച്ച മെഗാ ആഗോള വ്യാപാര പരിപാടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ സമ്പന്നമായ വൈവിധ്യം പ്രദർശിപ്പിച്ചു. ഈ വർഷത്തെ പതിപ്പിൽ ബീഹാർ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവ പങ്കാളി സംസ്ഥാനങ്ങളും ഝാർഖണ്ഡ് ഫോക്കസ് സംസ്ഥാനവുമായിരുന്നു. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. നടൻ രാജേഷ് മാധവൻ ആദ്യമായി സംവിധാനം ചെയ്ത പെണ്ണും പൊറോട്ടവും എന്ന ചിത്രം ഗാല പ്രീമിയർ വിഭാഗത്തിൽ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചു. മലയാളത്തിന്റെ അഭിമാന ചിത്രങ്ങളിലൊന്നായ കിരീടം ക്ലാസിക് വിഭാഗത്തിൽ പ്രദർശനത്തിനെത്തി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 421 പോയിന്റ് ഉയർന്ന് 85,095 നിഫ്റ്റി 92 പോയിന്റ് നേട്ടത്തിൽ 26,296 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 120 രൂപ കുറഞ്ഞ് 93,680 ഗ്രാമിന് 11,710 ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത് ഈ ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും മറ്റന്നാൾ വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ അറിയിക്കാം. കണ്ണൂർ ഏഴിമല നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡിന് മുന്നോടിയായുള്ള പരിശീലന പ്രദർശനം ഇന്ന് വൈകിട്ട് അക്കാദമി മൈതാനിയിൽ നടക്കും. നാളെ രാവിലെയാണ് ബിരുദദാന ചടങ്ങ്. ശനിയാഴ്ച നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സായുധ സേനകൾ നിർണായക പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ ബഹിരാകാശ മേഖല ആഗോള നിക്ഷേപകരുടെ ആകർഷക കേന്ദ്രമായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തമായി. രണ്ട് ഘട്ട തെരഞ്ഞെടുപ്പിനായി ഒരുങ്ങുന്നത് 33,000+ പോളിംഗ് സ്റ്റേഷനുകൾ. ആധാർ ഡേറ്റാബേസിന്റെ കൃത്യത നിലനിർത്തുന്നതിനായി മരണപ്പെട്ട 2 കോടിയിലധികം വ്യക്തികളുടെ ആധാർ നമ്പറുകൾ പ്രവർത്തനരഹിതമാക്കി യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ അന്താരാഷ്ട്ര ട്രേഡ് ഫെയറിന് ഇന്ന് സമാപനമാകും. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് നാളെ തിരശ്ശീല വീഴും. പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി മലയാള ചിത്രങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.